Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
യുദ്ധസ്വ വിഗതജ്വരഹ നമ്മൾ വിശദീകരിച്ചാണ്. അതിൽ നിന്ന് പുണ്യപാപങ്ങളെ സമ്പാദിക്കാതെ ആ കർമ്മം പോലും ക്രൂരമായ ഹിംസാത്മകമായ യുദ്ധം പോലെയുള്ള ഒരു കർമ്മം പോലും സ്വധർമ്മമായി വന്ന് ഒരാൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി അത് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, ഭഗവാൻ തന്നെ അത് ചെയ്തിട്ടുണ്ടല്ലോ, ധർമ്മ സംരക്ഷണത്തിന് വേണ്ടി യുദ്ധം ചെയ്തു അസുരന്മാരെ കൊന്നു. അപ്പൊ അതുപോലെ ഒരാൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, സ്വധർമ്മമായി അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ, അത് അയാൾ സദ്വാസന ഉണ്ടാക്കുന്നു, ദൈവീ സമ്പത്തിനെ വളർത്തുന്നു, അയാളെ മോക്ഷത്തിലേക്ക് നയിക്കുന്നു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. യുദ്ധത്തെയും അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല, അതും ആകാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് സ്വധർമ്മമാണ്. അധർമ്മം ഒരിക്കലും സ്വധർമ്മമല്ല, അധർമ്മത്തെ നിഷേധിച്ചിട്ടുള്ള കാര്യമാണ്. കൊള്ള കൊലപാതകമെന്നൊന്നും പറയുന്ന ഒരിക്കലും സ്വധർമ്മമല്ല. അതുകൊണ്ടാണ് യുദ്ധം എല്ലാവർക്കും ചെയ്യാൻ പാടില്ല, ശാസ്ത്ര ഗുണമുള്ളവന് മാത്രമേ അത് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് ഗീതയിലെ സ്വധർമ്മം അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അവിടെ സ്വധർമ്മം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് സഹജമായി വന്നു ചേരുന്നതാണ് സ്വധർമ്മം. അത് അതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ശാസ്ത്രങ്ങളിൽ നിന്ന് മനസ്സിലാക്കിക്കോണം, ഗുരുക്കന്മാരിൽ നിന്ന് മനസ്സിലാക്കിക്കോണം. തനിക്ക് സംശയം വന്നാൽ അർജുനൻ ഭഗവാൻ ഉപദേശിച്ചു. ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ അർജുനൻ പറഞ്ഞു, നഷ്ടവും മോഹ സ്മൃതി ലബ്ധ തത്പ്രസാദാൻ മയാച്ചത. അർജുനന് സംശയം ഉണ്ടായിരുന്നത് ധർമ്മത്തെക്കുറിച്ചാണ്. യുദ്ധമാണോ തന്റെ ധർമ്മം, അത് സന്യാസമാണ്? പറഞ്ഞു, നിന്റെ ധർമ്മം യുദ്ധമാണ് എന്ന് മനസ്സിലാക്കി കൊടുത്തു. കാരണം നീ ക്ഷാത്ര ഗുണമുള്ളവനാണ് എന്ന് പറഞ്ഞു. യുദ്ധം ചെയ്യാൻ നീ ആഗ്രഹിച്ചില്ലെങ്കിലും പ്രകൃതി നിന്നെ കൊണ്ട് ചെയ്യും. പ്രകൃതി ഹി ത്വാം നിയോക്ഷി, പ്രകൃതി നിന്നെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്റെ അഹങ്കാര ആശ്രിത്യ നയോത്സീതി മന്യസേ മിഥ്യേഷ വ്യവസായത്തെ പ്രകൃതി ഹി ത്വാം നിയോക്ഷതി. നീ നിന്റെ സ്വന്തം അഹങ്കാരത്തെ ആശ്രയിച്ചുകൊണ്ട്, അവിടെ അർജുനന് സന്യാസം എന്ന് പറഞ്ഞാൽ ഒരു പിടിവാശിയാണ്. സ്വന്തം അഹങ്കാരത്തെ ആശ്രയിച്ച് ചെയ്യുന്ന ഒരു ബലപ്രയോഗമാണ് സന്യാസം. അഹങ്കാരത്തെ ആശ്രയിച്ചിട്ട് നീ പറയുകയാണ് ഞാൻ യുദ്ധം ചെയ്യത്തില്ല, എന്റെ ധർമ്മത്തെ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഏഷ വ്യവസായ മിഥ്യ, നിന്റെ ഈ തീരുമാനം അബദ്ധമാണ്. എന്തുകൊണ്ട്? പ്രകൃതി ഹി ത്വാം നിയോക്ഷിച്ചു, പ്രകൃതി നിന്നെ കൊണ്ട് ചെയ്യിക്കും. അപ്പൊ പ്രകൃതി ചെയ്യിക്കുമെന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യുന്നതാണ് നല്ലത്, അത് ചെയ്തു തന്നെ തീരണം. അപ്പൊ അത് സ്വധർമ്മമായി. ആ സ്വധർമ്മം ഹിംസയല്ല, അത് പാപത്തെ ഉണ്ടാക്കുന്നില്ല, അത് നിഷ്കാമമായി അനുഷ്ഠിച്ചാൽ എന്നാണ് ഗീതി പറയുന്നത്. തന്റെ ധർമ്മമായി വരുന്ന ഏതും അങ്ങനെ ചെയ്യാമെന്നാണ് പറയുന്നത് എന്ന് പറയുന്നു. അപ്പൊ ഇനി ഒന്ന് രണ്ടു ദിവസം കൂടെ വേണമെന്ന്. കർമ്മയോഗം, ഉപാസന, തത്വചിന്ത ഇവയെ എങ്ങനെയാണ് സമന്വയിപ്പിച്ച് കൊണ്ടുപോകേണ്ടത്? ഇതെല്ലാം സമന്വയിപ്പിക്കാം. കർമ്മയോഗം നിഷ്കാമമായ അല്ലെങ്കിൽ ഈശ്വരാർപ്പണമായി ഈശ്വരന് വേണ്ടി ചെയ്യുന്നു. കാരണം നേരത്തെ പറഞ്ഞത് പ്രകൃതി നിന്നെ നിയോഗിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ കർമ്മം ചെയ്യേണ്ട എന്ന് വിചാരിച്ച് ബലം പ്രയോഗിച്ചിരുന്നാൽ അത് അലസതയിലേക്ക് പോകും. താമസ പരികീർത്തിത മോഹാ നേതസ്യത് സന്യാസ കർമ്മണോ എന്നുപത്തിരി മോഹാ തസ്യ പരിത്യാഗ താമസ പരികീർത്തിത. ഗീത ശരിക്കും അർത്ഥവിചാരത്തോടുകൂടി ചിന്തിക്കുക, ഇതിനെല്ലാം ഉത്തരം അതിനകത്തുണ്ട്. നേതസ്യത് സന്യാസ കർമ്മണ എന്നുപത്തിരി, നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങളുടെ, ചെയ്യാൻ കടപ്പെട്ടിരിക്കുന്ന കർമ്മങ്ങളുടെ സന്യാസം യോജിച്ചതല്ല. മോഹാ തസ്യ പരിത്യാഗ, അതാണ് സന്യാസം, ഇതാണ് ജ്ഞാനനിഷ്ഠ എന്നുള്ള ബോധത്തോടുകൂടി, അല്ലെങ്കിൽ വേദാന്ത ഞാൻ പഠിച്ചിരിക്കുന്നു എന്നുള്ള മോഹത്തോടുകൂടി ആരെങ്കിലും അങ്ങനെ കർമ്മത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ താമസ പരിഗീർത്തിത, താമസമായ പരിത്യാഗമാണ് എന്ന് ഭഗവാൻ വ്യക്തമായി പറയുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ എനിക്ക് ഞാൻ ഇനി ആത്മവിചാരം ചെയ്യുന്നു, അതുകൊണ്ട് ഇനി കർമ്മമില്ല എന്ന് പറഞ്ഞ് ബലാൽ കർമ്മത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ, അതിനുള്ള വാസന എന്നിലുണ്ടെങ്കിൽ ആ എന്റെ കർമ്മത്യാഗം അത് താമസത്യാഗമായിരിക്കും. അതുകൊണ്ട് കർമ്മവാസന ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അയാൾ കർമ്മയോഗം അനുഷ്ഠിക്കാം. കർമ്മയോഗം അനുഷ്ഠിക്കുന്നതിന് വേണ്ടി കുറെ സമയം മാറ്റിവെക്കാം. അതിന് പറയും, അതായത് ഒരു സാധകനെ സംബന്ധിച്ചിടത്തോളം സാധാരണ രീതി പറയുന്നത് അയാൾ ജാഗ്രത ആയിരിക്കുന്നതിന്റെ പകുതി സമയം കർമ്മയോഗത്തിന് മാറ്റിവെക്കുന്നതാണ്, പകുതി സമയം. പിന്നെയുള്ള സമയം വിഭജിച്ചിട്ട് അത് മറ്റ് ദൈനംദിന കാര്യങ്ങൾക്കും, അതായത് ശരീരധാരണത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളും, പിന്നെ ശാസ്ത്രചിന്തനം, ഉപാസന ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്കി സമയം ഉപയോഗപ്പെടുത്തണമെന്നാണ്. അതിൽ പുരോഗതി അനുസരിച്ച് ഇത് കുറച്ചു കൊണ്ടുവരണമെന്നാണ്. അപ്പൊ ഉപാസന അതിന് സമയം കണ്ടെത്താം. ഉപാസനയിൽ താല്പര്യമുള്ളവർക്ക് ധ്യാനം, മറ്റുള്ള കാര്യങ്ങൾ അതിനു വേണ്ടിയിട്ടും അതിനൊരു പ്രത്യേക സമയം കണ്ടെത്തി അത് ചെയ്യാം. തത്വവിചാരത്തിന് സമയം കണ്ടെത്തണം, അന്യോന്യം ചർച്ച ചെയ്യുന്നതിനും തച്ചിന്തനം തത്കഥനം സ്വയം വിചാരം ചെയ്യുന്നതിനും അതിനും സമയം കണ്ടെത്തണം. ഇതിനെല്ലാം ഒരാളുടെ ജീവിതത്തിൽ സമയം ഉണ്ടായിരിക്കണം. അല്ലാതെ പ്രവൃത്തിയിൽ മാത്രം മുഴുകി ഇത്തരം കാര്യങ്ങൾക്ക് സ്ഥാനം കൊടുക്കാതെ വന്നു കഴിഞ്ഞാൽ അത് ദോഷമായി തീരും. പക്ഷെ ഇത്തരം സ്ഥാനങ്ങളിൽ മനസ്സ് നിൽക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മുഴുവൻ സമയം പ്രവൃത്തി തന്നെ മുഴുകാം. അതായത് ഉപാസനയിലോ തത്വചിന്തയിലോ ഒരാളുടെ മനസ്സ് നിൽക്കുന്നില്ല, അയാൾക്ക് പ്രവൃത്തിയോടാണ്, പ്രവൃത്തിയിലാണ് വാസനയെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ സമയവും ആ പ്രവൃത്തിയിൽ തന്നെ നിൽക്കാം. അല്ല, ഒരാളുടെ മനസ്സിൽ തത്വചിന്തയ്ക്കുള്ള വാസനയുണ്ട്, അയാളുടെ പ്രേരണയുണ്ട്, അയാൾ കർമ്മത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ ആഗ്രഹിക്കുന്നത് അലസത കൊണ്ടല്ല, മറിച്ച് അയാളുടെ മനസ്സിൽ വിചാരത്തിനും ഉപാസനയ്ക്കുമൊക്കെയുള്ള ഇച്ഛാശക്തി അയാളിലുണ്ട്, അയാൾക്കത് പ്രവർത്തിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അയാൾക്കത് ചെയ്യാം. പക്ഷെ അത് താൽക്കാലികമായി പോരുത്. ഇതെല്ലാം മനോവൃത്തികളാണ്. ഉപാസന എന്ന് പറയുന്നത്, ചിന്ത എന്ന് പറയുന്നത് എല്ലാം എന്താണ്? മനസ്സിന്റെ പരിണാമം വൃത്തികളാണ്. ഈ വൃത്തികളെല്ലാം ഉണ്ടായി നശിക്കുന്നതാണ്, എല്ലാം ക്ഷീണിച്ച് നശിക്കുന്നതാണ്. അത് ധരിച്ചിരിക്കണം. പെട്ടെന്നൊരു ബ്രഹ്മസൂത്രം കേട്ട് കഴിഞ്ഞാൽ എന്നാ പിന്നെ ഇനി മുഴുവൻ ബ്രഹ്മസൂത്രം തന്നെ എന്ന് പെട്ടെന്നൊരു തീരുമാനത്തിൽ എത്തിച്ചേരരുത്. അപ്പോ അത് നോക്കണം, എത്രമാത്രം നമുക്കതിൽ മനസ്സിനെ നിർത്താൻ പറ്റും. തത്വചിന്തയിലും മറ്റും മനസ്സിനെ കൂടുതൽ നിർത്തുക എന്ന് പറയുന്നത് വളരെ യോഗ്യതയുള്ളവർക്കേ പറ്റും, മനസ്സിനാ യോഗ്യതയുള്ളവർക്കേ പറ്റും. ഒരാവേശം കൊണ്ട് കുറച്ച് സമയം നിർത്തുന്നതല്ല സ്ഥായിയായി നിർത്തുന്നത്. അസ്ഥായിയായി നിർത്താമെങ്കിൽ അതിനനുസരിച്ച് കർമ്മമണ്ഡലത്തിൽ കുറയ്ക്കാം, അതിന് ദോഷമില്ല. എന്തായാലും ഒരാളുടെ ജീവിതത്തിൽ ഇതിനെല്ലാം പ്രത്യേകം പ്രത്യേകം സമയം കണ്ടെത്തി ഇതെല്ലാം ചെയ്യാം, അതിന് തടസ്സമില്ല എന്നുള്ള ചോദ്യം. വൃത്തിജ്ഞാനം ഉണ്ടായാലേ സ്വരൂപജ്ഞാനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയാമോ എന്നാണ്. അതായത് ഈ അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ഒരു ജ്ഞാനം, അതിന് നമ്മൾ എന്ത് പേര് വേണോ പറയാം, വൃത്തിജ്ഞാനമെന്നോ. ആ ജ്ഞാനം ഉണ്ടായാലേ അജ്ഞാനം നശിക്കും, അപ്പോൾ മാത്രമേ ഇത് മാറത്തുള്ളൂ. ഈ പറയുന്ന സ്വരൂപജ്ഞാനം എന്ന് പറയുന്നത് കേവലമായ അവസ്ഥ അല്ലെങ്കിൽ മോക്ഷമെന്ന് പറയുന്നത് അതുകൊണ്ടേ ശ്രദ്ധിക്കത്തുള്ളൂ. അതുകൊണ്ടൊരു ജ്ഞാനം ആവശ്യമാണ്. അതിന് എന്ത് പേര് കൊടുക്കുന്നു എന്നുള്ള വിഷയമല്ല. വൃത്തിജ്ഞാനമെന്നോ സാക്ഷാത്കാരമെന്നോ ചരമവൃത്തിയെന്നോ അപരോക്ഷാനുഭവമെന്നോ അപരോക്ഷാനുഭൂതിയെന്നോ എന്ത് പേര് വേണോ കൊടുക്കാം. ശബ്ദത്തിന്റെ സാങ്കേതികമായ അർത്ഥത്തിനല്ല പ്രാധാന്യം. ഒരു ബോധം, നിർവാണം എന്ന് പറയുന്നത് ബോധമുണ്ടാവും, അതുണ്ടാവണം. ആ ബോധമുണ്ടാവുമ്പോൾ മാത്രമേ അജ്ഞാനം നശിക്കത്തുള്ളൂ. അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ഒരു ബോധം, അതിന് എന്ത് പേര് കൊടുക്കുന്നു എന്നുള്ള വിഷയമാണ്. പല ശാസ്ത്രത്തിനും പല പേരും കൊടുക്കുന്നു. അതെന്തായാലും ഈ അജ്ഞാനം നശിക്കത്തുള്ളൂ, അപ്പോൾ മാത്രമേ മോക്ഷം ശ്രദ്ധിക്കത്തുള്ളൂ. ആ മോക്ഷത്തെയാണ് പറയുന്നത് സ്വരൂപജ്ഞാനം എന്ന് പറയുന്നത്. സ്വരൂപജ്ഞാനം എന്ന് പറയുന്നത് ഉണ്ടാകുന്ന ഒന്നല്ല. സ്വരൂപജ്ഞാനം ഉണ്ടാവുകയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം വൃത്തിജ്ഞാനം ഉണ്ടാകുന്നു, അത് കഴിഞ്ഞ് സ്വരൂപജ്ഞാനം എന്ന് പറഞ്ഞ ഒരു അജ്ഞാനം ഉണ്ടാകുന്നു, അങ്ങനെ രണ്ട് ജ്ഞാനം ഉണ്ടാകുന്നില്ല. അജ്ഞാനത്തെ നശിപ്പിക്കുന്ന ഒരു ജ്ഞാനം ഉണ്ടാകുന്നു. സ്വരൂപജ്ഞാനം എന്ന് പറയുന്നത് പിന്നീട് രണ്ടാമതുണ്ടാകുന്ന ഒരു ജ്ഞാനമല്ല, അത് കേവലമായ ആത്മസ്വരൂപമാണ്, നിത്യമായ ജ്ഞാനമാണ്. അതുകൊണ്ട് എന്തായാലും ജ്ഞാനം ആവശ്യമാണ് എന്നുള്ളതാണ്. അടുത്തു വരുന്നത് സഞ്ചിത കർമ്മ സൂക്ഷ്മമാണെന്ന് പറയുന്നുണ്ടല്ലോ, പ്രാരബ്ധമായി ഇവയും അനുഭവിച്ച് തീർക്കേണ്ടതുണ്ടോ? തീർച്ചയായും എല്ലാ സഞ്ചിത കർമ്മങ്ങളും ഇതുവരെയുള്ള സഞ്ചിത കർമ്മത്തിൽ നിന്നും, അതായത് നമ്മളൊരു 100,000 രൂപ ബാങ്കിലിട്ടിട്ട് അതിൽ നിന്ന് 10 രൂപ എടുത്ത് ചെലവാക്കുന്നത് പോലെയാണ് ഈ പ്രാരബ്ധം എന്ന് പറയുന്നത്. ഇപ്പൊ 10 രൂപ എടുത്ത് ചെലവാക്കുന്നു, ആ 10 രൂപയുടെ സ്ഥാനമാണ് പ്രാരബ്ധ കർമ്മത്തിനുള്ളത്. അതാണ് ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മരണം വരെ. ബാക്കി 100,000 ബാക്കിയുള്ള മുഴുവൻ തുകയും ഇപ്പോൾ അക്കൗണ്ടിൽ കിടക്കുകയാണ്. ഇനി ബാക്കിയുള്ളതിൽ നിന്ന് എടുത്ത് ഇനി അടുത്ത ജന്മത്തിനുള്ള അതിൽ നിന്ന് വരും. ഇപ്പൊ സമ്പാദിക്കുന്നതും കൂടെ അതിനോട് കൂട്ടിച്ചേർക്കും. കൂട്ടിച്ചേർത്തിട്ട് അടുത്ത ജന്മത്തിനുള്ള അതിൽ നിന്ന് വീണ്ടും കൊടുക്കും 1-10 രൂപ. അങ്ങനെ ഓരോ ജന്മം കടന്നുകൊണ്ടു പോവുകയാണ്. അപ്പോൾ ഇപ്പൊ നമ്മൾ അനുഭവിക്കുന്ന സഞ്ചിത കർമ്മമല്ല, അത് അവിടെ കിടക്കുന്ന ഡെപ്പോസിറ്റാണ്. ഇപ്പൊ ഈ 10 രൂപ എടുത്താണ് പ്രാരബ്ധം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമ്മൾ വീണ്ടും സഞ്ചയിക്കും കർമ്മം, ഇതുകൂടെ അതിനോട് ചേർക്കും. പലിശ കൂടെ മുതലിനോട് ചേർക്കുന്ന പോലെ ചേർത്തിട്ട് അതിന്റെ കൂടെ പലിശ കണക്കാക്കും, കൂട്ടുപലിശ അതുകൂടെ കണക്കാക്കിയിട്ട് അടുത്ത ജന്മത്തിൽ എല്ലാം കൂടെ ചേർത്തിട്ട് അതിൽ നിന്ന് 1-10 രൂപ എടുത്ത് അടുത്ത ജന്മം. അപ്പോൾ സൂക്ഷ്മമാണ് സഞ്ചിത കർമ്മം എന്ന് പറയുന്നു. അത് ഇപ്പൊ അനുഭവിക്കുന്നില്ല, ഇനി അനുഭവിക്കേണ്ടി വരും. ഭൂതം ഭാവി ഇത് ദുഷ്കൃതം പ്രദഹത എന്നുള്ളതിൽ ജ്ഞാനോദയത്താൽ സഞ്ചിത കർമ്മങ്ങൾ നശിക്കുന്നു. തീർച്ചയായിട്ടും ജ്ഞാനം കൊണ്ട് സഞ്ചിതം ആഗാമി സർവവും നശിക്കുന്നുണ്ട്. പ്രാരബ്ധവും നശിച്ചിട്ട് പിന്നെ അനുവർത്തിക്കുന്നു, പ്രാരബ്ധം കൂടി നശിക്കുന്നുണ്ട്, പക്ഷെ അത് പൂർണ്ണമായ നാശം സംഭവിക്കുന്നില്ല. എന്നുവെച്ചാൽ നശിച്ചിട്ട് അത് അനുവർത്തിക്കുന്നു എന്നർത്ഥം. അതിന്റെ പ്രതീതി വീണ്ടും നിലനിൽക്കുന്നു. അതുകൊണ്ട് ജ്ഞാനം സർവത്തെയും നശിപ്പിക്കുന്നുണ്ട്, പിന്നീട് ജന്മമില്ല. ജ്ഞാനം എന്ന് പറയുന്നത് തന്നെ വിദേഹമുക്തി എന്ന് പറയും, ജീവൻ മുക്തി വിവേകത്തിലും മറ്റും. ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ അതോടുകൂടി പിന്നെ ശരീരം, പുതിയൊരു ശരീരം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങളെല്ലാം നശിച്ചു, പിന്നെ ദേഹമില്ലാതെയായി. അതുകൊണ്ട് ആ ജ്ഞാനി വിദേഹമുക്തനെന്ന് പറയുന്നു. ജനകന് വിദേഹനെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഭാവി ദേഹങ്ങൾ ഇനിയില്ല, ജ്ഞാനം ഉണ്ടാകുന്ന ആ നിമിഷം തന്നെ. എന്തുകൊണ്ട്? സർവകർമ്മങ്ങളും നശിക്കുന്നതുകൊണ്ടാണ്. ഒരു ആൾ ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ അയാൾ വിദേഹനായി കഴിഞ്ഞു എന്നാണ്. ജീവൻ മുക്തി വിവേകം എന്ന് പറയുന്ന ഗ്രന്ഥം വായിച്ചു നോക്കുക. അടുത്ത് പ്രാരബ്ധ കർമ്മങ്ങളനുസരിച്ച് ജന്മം ഉണ്ടായി, മനസ്സാ വാചാ കർമ്മങ്ങളായപ്പോൾ ഈശ്വരനെ ചിന്തിച്ച് കർമ്മം ചെയ്യാൻ കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും. അത് അഭ്യാസം കൊണ്ട് കഴിയും. ഈശ്വരൻ എന്നുള്ള ധാരണയോടുകൂടി തന്നെ കർമ്മം ചെയ്യാൻ കഴിയും. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു കർമ്മത്തിൽ പരിചയം നേടിക്കഴിഞ്ഞാൽ ആ കർമ്മത്തിൽ ശ്രദ്ധിക്കാതെ മറ്റു വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ട് ആ കർമ്മം ചെയ്യാൻ കഴിയുന്നുണ്ട്. കർമ്മത്തിൽ ശ്രദ്ധ വേണ്ട. അതായത് ഇപ്പോൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്ന ആൾ, ഡ്രൈവിംഗ് ചെയ്യുന്ന ആൾ, സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ മനസ്സിൽ അതിനെക്കുറിച്ചല്ല അയാൾ ചിന്തിക്കുന്ന വേറെ എന്തെങ്കിലും വിഷയമായിരിക്കും. പരിചയം കൊണ്ട് സാധിക്കുന്നു. അതുപോലെ കർമ്മം നിരന്തരമായ ഈശ്വരസ്മരണയെ മനസ്സിൽ വളർത്തിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ കർമ്മം ചെയ്യുമ്പോൾ ഈശ്വരസ്മരണ നിലനിർത്താം. അതുകൊണ്ട് കർമ്മങ്ങളിൽ ചില ന്യൂനതകൾ സംഭവിച്ചെന്നിരിക്കാം, എന്നാലും ഈശ്വരസ്മരണ അത് തുടരാൻ പറ്റും. പഞ്ചദശയിലും മറ്റും ഇക്കാര്യം വളരെ വിശദമായി ഉദാഹരണ സഹിതം വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ പുതിയ വാസനകൾ സൃഷ്ടിക്കുകയില്ല. അത് നേരത്തെ പറഞ്ഞല്ലോ, കർമ്മങ്ങൾ വാസന സൃഷ്ടിക്കും, പക്ഷേ സദ്വാസനയായിരിക്കും. ഈശ്വരസ്മരണ ഏതനുഭവം ഉണ്ടാകുന്നു അത് വാസന ഉണ്ടാകുന്നു. ഈശ്വരസ്മരണയോടുകൂടി കർമ്മം ചെയ്യുമ്പോൾ ഈശ്വരവാസന, ഈശ്വരീയമായ വാസന, അതിനാണ് ദൈവീ സമ്പത്ത് എന്ന് പറയുന്നത്. അത് നമുക്ക് ആവശ്യമാണ്. ആ സമ്പത്താണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. നമ്മളെ ബന്ധിപ്പിക്കുന്നതായ വാസന അതുണ്ടാക്കുന്നില്ല. ഈ ജന്മത്തിൽ ചെയ്യുന്ന തെറ്റുകളുടെയും ശരികളുടെയും ഫലം അപ്പോഴപ്പോൾ അനുഭവിക്കുകയാണെങ്കിൽ തെറ്റ് ചെയ്യാൻ പേടി ഉണ്ടാകുമല്ലോ. അപ്പോഴപ്പോൾ അനുഭവിക്കുന്നില്ല, തെറ്റിന്റെ സ്വഭാവം അനുസരിച്ചിരിക്കും. അത് പറയുന്നത് ഇപ്പൊ ബ്രഹ്മഹത്യാപാപം ചെയ്തു കഴിഞ്ഞാൽ അനേക ജന്മങ്ങൾ അതിന്റെ ഫലം അനുഭവിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നു. അത് തെറ്റിന്റെ ഗൗരവം അനുസരിച്ചാണ് ഫലം. നിസ്സാര തെറ്റുകളാണെങ്കിൽ അപ്പൊ ആരെങ്കിലും കരണത്തെട്ട് രണ്ട് തരുമ്പോൾ അതിന്റെ ഫലം നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ചെറിയ തെറ്റുകൾ അങ്ങനെ അനുഭവിക്കാം. പക്ഷേ തെറ്റ് ദൂരമുള്ളതാണെങ്കിൽ അനുഭവിച്ച് തീരത്തില്ല. അതുമല്ല, തെറ്റ് ചെയ്യുന്നു, പുണ്യം പ്രബലമാണെങ്കിൽ ഫലം അവിടെ അനുഭവിക്കത്തില്ല. പുണ്യം അതിന് തടസ്സം നിൽക്കും. പിന്നീട് ആ ഫലം അനുഭവിക്കാൻ വേണ്ടി വേറെ ജന്മം വരേണ്ടി വരും. അതാണ് നമ്മളെ ചിലരൊക്കെ ഉപദ്രവിക്കുന്നത്. കാരണം പൂർവ്വജന്മത്തിൽ അവരെ ഉപദ്രവിച്ചു. അപ്പോൾ നമുക്ക് പുണ്യം ഉണ്ടായിരുന്നുകൊണ്ട് നമുക്ക് അതിന്റെ ഫലം അപ്പം കിട്ടിയില്ല. ഇപ്പൊ ആ ആൾ എന്നെ തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് വീണ്ടും ഉപദ്രവിക്കുകയാണ്. അപ്പോൾ പുണ്യം ക്ഷയിച്ചു പോയി. അപ്പോൾ ആൾ തിരിച്ചു വന്ന് നമ്മളെ ഉപദ്രവിക്കുന്നു. അതിന് നമ്മൾ പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ഒരാൾ ദുഷ്ടനാണെങ്കിൽ മറ്റുള്ളവർക്ക് ദ്രോഹം മാത്രം ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ അയാൾ അടുത്ത ജന്മം കയ്യില്ലാതെയോ ജന്മനാൽ രോഗിയായോ ജനിച്ചെന്ന് വരാം. തീർച്ചയായിട്ടും വയറ്റിന് അസുഖമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ പറയുന്നില്ല വയറ്റിൽ അൾസർ പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പറയാം കഴിഞ്ഞ ജന്മത്തിൽ ഭക്ഷണത്തിൽ മായം ചേർത്ത് കച്ചവടം ചെയ്തുകൊണ്ടാണ് ഇത്തവണ അൾസർ വന്നിരിക്കുന്നത്. ഇത് പുരാണങ്ങളിലെല്ലാം പറയുന്നുണ്ട്. തീർച്ചയായും അതനുഭവിക്കേണ്ടി വരും. അപ്പോൾ ഇത് ഇങ്ങനെ ഓരോന്നിനും പറയുന്നുണ്ട്, പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ജനനാൽ തന്നെ രോഗങ്ങളോടുകൂടി ജനിക്കുക, കണ്ണില്ലാതെ ജനിക്കുക, കൈയില്ലാതെ ജനിക്കുക, ഇങ്ങനെയെല്ലാം വരുന്നതിന് പൂർവ്വജന്മമാണ്. പൂർവ്വ ജന്മകൃതം പാപം വ്യാധിരൂപേണ ജായതി. പൂർവ്വജന്മത്തിൽ ചെയ്ത പാപങ്ങൾ വ്യാധിയായിട്ട് ഈ ജന്മത്തിൽ ആ ജന്മവ്യാധികളായി അനുഭവിക്കും. അത് ക്ഷേത്രേ അചികിത്സ്യ ആയുർവേദത്തിൽ പറയുന്നുണ്ട്. ഈ ശരീരത്തിൽ ചികിത്സിച്ച് മാറ്റാൻ വയ്യാത്ത രോഗങ്ങളുണ്ട്. ഏത് വൈദ്യം വിചാരിച്ചാലും ചികിത്സിച്ച് മാറ്റാൻ പറ്റത്തില്ല. എന്തുകൊണ്ടത് വ്യാധിവ്രതമാണ്. വൈദ്യന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ സാരമില്ല, ശരിയാക്കാന്ന് പറഞ്ഞാൽ നമ്മളിന്ന് കാശ് വാങ്ങിക്കും, പക്ഷേ സംഗതി മാറത്തില്ല. പിന്നെ ചിലർക്ക് മഹാത്മാക്കളുടെ അനുഗ്രഹം കൊണ്ട് ചില വ്യാധികളൊക്കെ മറിയുന്നിരിക്കും. അതിനുള്ള പുണ്യം ഉണ്ടെങ്കിൽ അത് മറിയുന്നിരിക്കും. പക്ഷെ സാധാരണഗതിയിൽ അത് പാപം വ്യാധിയായി വന്നു കഴിഞ്ഞാൽ മാറാൻ പ്രയാസമാണ്, അത് സംഭവിക്കാം. പക്ഷെ ആ വ്യക്തി അറിയുന്നില്ലല്ലോ, അത് അറിയത്തില്ല. അജ്ഞാനിയാണെങ്കിൽ അത് തിരിച്ചറിയത്തില്ല, എന്റെ പാപമാണ് ഇത് തരുന്നതെന്ന് അറിയത്തില്ല. കഴിഞ്ഞ ജന്മം ഞാൻ ഇങ്ങനെയെല്ലാം ദുഷ്കർമ്മങ്ങൾ ചെയ്ത ഫലമാണ് താൻ അനുഭവിക്കുന്നതെന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് ആ വ്യക്തിയോ അത് ശരിയാണ്, പറഞ്ഞിരിക്കുന്നത് ശരിയാണ്, ആ വ്യക്തി അറിയുന്നില്ല. അത് മനസ്സിലാകുമ്പോൾ കാണുന്നവർക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ചിലപ്പോൾ മഹാത്മാക്കൾ അവരോട് കാരുണ്യം തോന്നി അവർക്കുള്ള ആ ദുഃഖത്തിനെല്ലാം ഒരു ആശ്വാസം കൊടുക്കുന്നത്. പക്ഷെ അതിനുള്ള എന്തെങ്കിലും പുണ്യങ്ങളും അവരിൽ കാണും. ആ പുണ്യത്തിന്റെ ബലത്തിൽ മഹാത്മാക്കൾ അവർക്ക് സമാധാനം കൊടുക്കുന്നു, മഹാപുരുഷന്മാർ. അത് ശരിയാണ്, കർമ്മത്തിന്റെ തത്വമാണത്. താൻ മാത്രമല്ല സർവരും ഈശ്വരനാണെന്ന് കാണുന്നവർക്ക് സമഭാവന എന്ന് പറഞ്ഞു. ഒരു വ്യക്തിക്ക് കൊടുക്കേണ്ട സ്ഥാനം കൊടുക്കണമെന്നും പറഞ്ഞു. സർവർ ഈശ്വരനാണെന്ന് കാണുമ്പോൾ സർവർക്കും ഒരേ സ്ഥാനം തന്നെയല്ലേ നൽകേണ്ടത്? അത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത കാര്യമാണ്. സർവത്തെ ഈശ്വരനായി കാണുന്നുണ്ടെങ്കിലും പിണ്ണാക്ക് ഭക്ഷിക്കുമോ അതോ ദോശയും ഇഡ്ഡലിയൊക്കെയാണോ ഭക്ഷിക്കുന്നത് എന്നുള്ളതാണ് അവിടെ പ്രശ്നമായിരുന്നത്. പിണ്ണാക്കും ഭക്ഷിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ വ്യവഹാരത്തിൽ എല്ലാം ഒരുപോലെ കാണുക, ആഹാര നിഹാരാദികളൊന്നും ഒരു വ്യത്യാസമില്ല, മണ്ണ് ഭക്ഷിച്ചാലും മതി. അങ്ങനെ ഒരു ഭാവന വരാമെന്നുണ്ടെങ്കിൽ, ചില സിദ്ധന്മാരുടെയൊക്കെ കാര്യത്തിൽ പറയുന്നുണ്ട് ഉരുക്കി വെച്ച ഇരുമ്പ് പച്ചവെള്ളവും ഒരുപോലെ കണ്ടു, അവർക്ക് ശുദ്ധ അശുദ്ധ വിചാരങ്ങളൊന്നുമില്ല. അങ്ങനെ കഴിയുമെങ്കിൽ നാറാണത്ത് ഭ്രാന്തന്റെ മറ്റും കാര്യം പറയുന്നുണ്ട്. കൊല്ലൻ ഒലയിൽ ഉരുക്കി വെച്ചിരുന്ന ഇരുമ്പ് ഉരുക്കി വെച്ചിരുന്ന അതിനെ എടുത്ത് കുടിച്ചു, എന്നിട്ട് രണ്ടാളന്റെ വീട്ടിൽ കയറി അവിടുന്ന് വെള്ളവും കുടിച്ചു. ശുദ്ധി അശുദ്ധിയൊന്നും അവിടെ ഇല്ല, രണ്ടും ഒരുപോലെ തന്നെ, ഒന്നും പൊള്ളിക്കുന്നില്ല. അങ്ങനെയുള്ള ശുദ്ധ പുരുഷന്മാരെ സംബന്ധിച്ച് ഈ പറയുന്നത് ശരിയാണ്. അല്ലാതെ വ്യവഹാരത്തിൽ ജീവിക്കുന്ന സാധാരണ തത്വജ്ഞാനികളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സാധാരണ ജിജ്ഞാസുകളെ സംബന്ധിച്ചോ മോക്ഷകളെ സംബന്ധിച്ചോ വ്യവഹാരത്തിൽ ഭേദം സ്വീകരിച്ചേ പറ്റൂ. നമുക്ക് ദഹനക്കേട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ബ്രഹ്മമെന്ന് വിചാരിച്ചു കഴിച്ചാലൊന്നും കാര്യമില്ല, വയറ്റിന് അസുഖം ഉണ്ടാകും. ബ്രഹ്മമാണെന്ന് ഭാവന ചെയ്തൊന്നും കാര്യമൊന്നുമില്ല. നല്ല പല്ലുവേദന വരുമ്പോൾ ബ്രഹ്മമാണെന്ന് പറഞ്ഞ് പല്ലുവേദന മാറത്തൊന്നുമില്ല, പല്ലുവേദനയെ അനുഭവിക്കേണ്ടി വരും. ഈ ബ്രഹ്മമാണെന്നുള്ള ഭാവന കൊണ്ടുള്ള മാനസിക ക്ലേശം അനുഭവിക്കേണ്ടി വരും. അതൊക്കെ അനുഭവിച്ചേ തീരത്തുള്ളൂ, അത് ദുരിതത്തിനുള്ളതാണ്. അല്ലാതെ ഒരേ സ്ഥാനം നൽകാൻ പറ്റത്തില്ല എന്നർത്ഥം. പ്രധാനമന്ത്രി കൂടെ വരുമ്പോൾ സ്വീകരിക്കുന്നത് പോലെ സാധാരണക്കാരനെ സ്വീകരിക്കണമെന്ന് നമ്മൾ അദ്വൈതിയാണെന്ന് വിചാരിച്ചത് പറ്റത്തില്ല. പ്രധാനമന്ത്രി വരുമ്പോൾ അതിന്റെ യോഗ്യതയനുസരിച്ച് സ്വീകരിക്കേണ്ടി വരും. അത് വ്യവഹാരം മര്യാദ, അത് ആ രീതിയിലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷെ സ്ഥാനമാനങ്ങളുള്ള ഒരു വ്യക്തിയിൽ വലിയ ഈശ്വരന്റെ ഒരു സാധാരണ, അതുകൊണ്ട് ഈ സ്ഥാനമാനങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ അസൂയപ്പെടേണ്ട കാര്യമില്ല. അത് അയാളുടെ പുണ്യം കൊണ്ടുണ്ടായതാണ്, അതുകൊണ്ട് നമ്മൾ അതിൽ സന്തോഷിക്കണമെന്നാണ്. ലോകത്തിൽ ആർക്കെങ്കിലും ഉയർച്ചയോ സ്ഥാനമാനങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കാണുമ്പോൾ സന്തോഷമാണ്. കാരണം എന്താണ്? അതൊക്കെ പുണ്യം കൊണ്ടുണ്ടായതാണ്. അതുകൊണ്ട് അവരെ ആദരിക്കുന്നതിനും ബഹുമാനിക്കുന്നതിനും ഒന്നും തെറ്റൊന്നുമില്ല എന്നർത്ഥം. അതുകൊണ്ട് അത് വ്യവഹാരത്തിൽ അത് വേണ്ടിവരും, അങ്ങനെ പറ്റൂ, അങ്ങനെ സ്വീകരിക്കാൻ പറ്റും. അല്ലാതെ വ്യവഹാരത്തിൽ അതാണ് നേരത്തെ പറഞ്ഞത്, എന്താണ്? ഭാവാദ്വൈതം സദാ ഗുര്യാത് ക്രിയാദ്വൈതം കുത്രച്ച്. ഗുരുവിന്റെ സന്നിധി ചെന്നിട്ട് അടുത്ത് പറയുന്ന അതാണ്. അവിടെ ചെന്നിട്ട് അദ്വൈതം ഭാവന ചെയ്ത് കളയരുത്. ഗുരുവിന്റെ അടുത്ത് ചെന്നിട്ട് താനും ഞാനും ബ്രഹ്മം തന്നെ സമമാണ് എന്ന് പറയരുത് എന്ന് പറയുന്നു എന്നാണ് അടുത്തതിൽ പറയുന്നത്. അപ്പോ ഭാവനയിലേ അദ്വൈതമുള്ളൂ. അപ്പോ ഒരാൾ യാചകനായിട്ട് വരുന്നു, ഒരാൾ ഉയർന്ന സ്ഥാനത്തിൽ വരുന്നു. അപ്പൊ ലോകത്തിന്റെ വ്യവഹാര മര്യാദ അനുസരിച്ച് രണ്ടുപേരിലും നമുക്ക് ഒരേ ഭാവന തന്നെ. പക്ഷേ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതാതിന്റെ യോഗ്യത അനുസരിച്ച് ഓരോ വ്യക്തിയെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ഒക്കെ ചെയ്യേണ്ടി വരും. അല്ലാതെ ചെയ്യാൻ സാധ്യമല്ല. ഇപ്പോ പ്രധാനമന്ത്രി വരുമ്പോൾ കൂടെ ബ്ലാക്ക് കാറ്റ്സ് ഉണ്ട്, ഇപ്പൊ യാചകം വരുമ്പോൾ കൂടെ അതുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ സമഭാവനയുണ്ട്, അതുകൊണ്ട് അവിടെയും ഇത് ഏർപ്പെടുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യങ്ങളല്ലോ, അത് അസാധ്യമാണ്. അപ്പൊ ഓരോരുത്തരും അതാതിന്റെ യോഗ്യതയൊക്കെ വ്യവഹാരത്തിലുണ്ട്, അതിനനുസരിച്ച് തന്നെ സ്വീകരിക്കണം. കന്നുകാലിക്ക് കൊടുക്കുന്ന ഭക്ഷണം ഞാനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അത് എല്ലാം വ്യവഹാര മര്യാദ കാലദേശങ്ങൾക്കനുസരിച്ച് സ്വീകരിച്ചേ പറ്റും. പിന്നെ സമഭാവന വേണം, എല്ലാവരും ഒരേ ഭാവത്തിൽ തന്നെയാണ് കാണേണ്ടത്. ഭാവനയിൽ വ്യത്യാസം വരുന്നില്ല. ദരിദ്രനെയും ധനവാനിയെല്ലാം ആന്തരികമായി ഒരേ ഭാവനയിൽ തന്നെ സ്വീകരിക്കണം. പക്ഷേ എന്തെങ്കിലും ഡൊണേഷൻ എന്തെങ്കിലും കിട്ടണമെന്നുണ്ടെങ്കിൽ അയാളെ സൽക്കരിച്ചാലേ പറ്റും. ദരിദ്രനെ സൽക്കരിച്ചുകൊണ്ട് അത് കിട്ടത്തില്ല. അത് ലോകനീതി വ്യവഹാരങ്ങളാണ്, അതങ്ങനെ തന്നെ സ്വീകരിച്ചേ പറ്റൂ. ആർക്കും ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾ പിച്ചവെച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ, വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്നു. വിവിധ വിഷയങ്ങളിൽ നിന്ന് പ്രായോഗികമായൊരു നിർദ്ദേശം നൽകണമെന്ന് അപേക്ഷിക്കുന്നു എന്നാണ്. ഇതിപ്പോ പറഞ്ഞല്ലോ, എന്റെ ജീവിതം എന്ന് പറയുന്നത് നിങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിക്കാൻ പറ്റത്തില്ല. പോലീസ് സ്റ്റേഷൻ, കോടതി, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ഒരിക്കലും എന്താണ് മാതൃകയെ സ്വീകരിക്കുകയും ചെയ്യരുത്. പിന്നെ ഞാനീ പറയുന്നതൊക്കെ എന്താണ് പറയുന്നതെല്ലാം ആചാര്യന്മാർ പറഞ്ഞ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. അപ്പോ അത് സ്വീകരിക്കുക. ഇത് ശുശ്രൂമ പൂർവേഷം എന്നുള്ളതാണ്. നമുക്ക് സ്വീകാര്യമായിരിക്കുന്ന ഓരോ വ്യക്തി എന്ന് പറയുന്ന ആ വ്യക്തിയുടെ കാലദേശങ്ങൾ, അവസ്ഥകൾ ഒക്കെ അനുസരിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന്, ബാഹ്യമായ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്നും ആചരണത്തിൽ നിന്നുമല്ല നമ്മൾ സ്വീകരിക്കേണ്ടത്. നമ്മൾ സ്വീകരിക്കേണ്ടത് തത്വത്തെ. ആ തത്വത്തെ ഉൾക്കൊള്ളുക. ആ തത്വത്തെ ആചാര്യന്മാർ പറഞ്ഞ ഓരോരുത്തരും, നമ്മൾ ഓരോരുത്തരും എന്താണ് നമ്മുടെ കഴിവിനനുസരിച്ച് ഈ തത്വങ്ങളെ ജീവിതത്തിൽ പ്രായോഗികമാക്കാനും ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്നല്ലാതെ പ്രത്യേകിച്ച് വൈശിഷ്ട്യമൊന്നുമില്ല. നിങ്ങളെപ്പോലെ ഒരാൾ തന്നെ ഞാനും. ഞാൻ ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പിന്തുടരുന്നത് യക്ഷിമാരെ പിന്തുടരുന്നു, മഹാത്മാക്കളെ പിന്തുടരുന്നു. അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കാനും പ്രായോഗികമാക്കാനും നിങ്ങളെപ്പോലെ തന്നെ ഞാനും ശ്രമിക്കുന്നു. അതിൽ കഴിഞ്ഞ വിശേഷതയൊന്നും എന്നിലുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ടൊന്നും വെളിപ്പെടുത്താനില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്നുള്ള കാര്യങ്ങളാണ്. നല്ലൊരു ശതമാനം സന്യാസിമാർ ശാസ്ത്ര പഠനത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്നതായി കാണുന്നില്ല. കുറച്ച് പഠിക്കുകയും കൂടുതൽ സമയം ജീവിതത്തിനും നിഷ്കാമ കർമാനുഷ്ഠാനങ്ങൾക്കും ധ്യാനത്തിനുമായി ഉപയോഗിക്കണമെന്ന് ഉപദേശിക്കുന്നു. എന്നാൽ അത് വാസന അനുസരിച്ചാണ്. എന്നുവെച്ചാൽ എല്ലാവർക്കും എല്ലാം പറ്റത്തില്ല. ശാസ്ത്രത്തിന്റേതായ മാർഗത്തിൽ സഞ്ചരിക്കാൻ ഒരാൾക്ക് വാസനയുണ്ടെങ്കിൽ അതിന് കൂടുതൽ സമയം കണ്ടെത്താം. അല്ല, ഒരാൾക്ക് ചിലപ്പോൾ കൂടുതൽ താല്പര്യം ജപത്തിനായിരിക്കും. അവർ ബലാത്കാരമായി അതിനെ ഉപേക്ഷിച്ചിട്ട് ശാസ്ത്രത്തിലേക്ക് വരേണ്ട കാര്യമില്ല. ചിലർക്ക് നിഷ്കാമ കർമ്മത്തിലായിരിക്കും താല്പര്യം. പിന്നെ ബുദ്ധിഭേദം ജനയേ അജ്ഞാനം കർമ്മസംഖ്യം. ഇതിനെല്ലാം അടിസ്ഥാനമായിരിക്കുന്ന അജ്ഞാനമാണ്. ഓരോരുത്തർക്കും ഓരോ കാര്യത്തിൽ വാസനയുണ്ട്, താല്പര്യമുണ്ട്. അങ്ങനെ ചെയ്തിരിക്കുന്നവർ അതിൽ നിന്ന് ബലമായിട്ട് മാറ്റി ഒന്നിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ട. അവൻ എവിടെ നിൽക്കുന്നോ അവിടെ നിന്ന് മുന്നോട്ട് നയിക്കുക, അതാണ് ആധ്യാത്മിക ആചാര്യന്മാർ ചെയ്യേണ്ടത്. അപ്പോ അതുകൊണ്ട് നിഷ്കാമ കർമാനുഷ്ഠാനങ്ങൾ, ധ്യാനം, ഇത്തരം കാര്യങ്ങളൊക്കെ വ്യക്തിയുടെ വാസന അനുസരിച്ച് ചെയ്യുക. വ്യക്തിയുടെ പ്രാരബ്ധ ഇതിനൊക്കെ ഒരു പ്രധാനമായ ഘടകമാണ്. അതുകൊണ്ട് ഇന്നാരിന്നത് എന്ന് പ്രാധാന്യം കൊടുക്കണമെന്ന് നമുക്ക് നിർദ്ദേശിക്കാൻ, ആ വ്യക്തിയുടെ സ്വഭാവവിശേഷതകളൊക്കെ മനസ്സിലാക്കി ഒരാൾക്ക് നിർദ്ദേശിക്കാൻ കഴിയുമെങ്കിൽ അത് നല്ലത്. അല്ല എന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഏതിനാണോ വാസന താല്പര്യം അതിന് മുന്നോട്ട് പോകാൻ അവർ സഹകരിക്കുക. ആരെയും ബുദ്ധിഭേദം ഉണ്ടാക്കരുത്, ആരുടെയും വിശ്വാസത്തെ ഭഞ്ജിക്കരുത്, ആരുടെയും സാധനങ്ങളിൽ നിന്ന് അവരെ വ്യതിചലിപ്പിക്കരുത്, അത് മുമ്പോട്ട് പോകുക എന്നുള്ളതാണ്. എന്നാൽ തുടക്കക്കാരായ സാധകരിൽ നല്ലൊരു വിഭാഗം ആത്മജ്ഞാനം നേടേണ്ടതല്ലെന്നും ഇപ്പോൾ തന്നെ മുക്തന്മാരായിരിക്കുന്നു, അങ്ങനെ ഇത് തല്ലുകൊണ്ട് മാറേണ്ട രോഗമാണ്. അങ്ങനെ ആരെങ്കിലും ഒരാൾ കരുതുന്നുണ്ടെങ്കിൽ ഇവിടുന്നെങ്കിലും അത് കിട്ടും, അപ്പോൾ ആ അസുഖം മാറും. ഒരാൾക്ക് ശരിയായ ബോധം മാത്രം ഉണ്ടായാൽ മതിയെന്നു എന്ന വീക്ഷണത്തിൽ മുന്നേറാൻ ശ്രമിക്കുന്നു. അതൊക്കെ അബദ്ധമാണ്. താൻ എന്തല്ലയോ അതാണെന്ന് സ്വയം കൽപ്പിക്കുക, ഭാവന ചെയ്യുക, അതൊരു മാനസിക പ്രശ്നമാണ്. അതിന് ചികിത്സകരെ ആവശ്യമുണ്ട്. ഇത് എത്രത്തോളം ശരിയാണ്? അലസതയ്ക്കും ദുരാചരണങ്ങൾക്കുമുള്ള മറയായി തീർച്ചയായും മാറിപ്പോവും. താൻ എത്താത്തടത്ത് എത്തിയെന്ന് സ്വയം കൽപ്പിക്കുകയും അതിനനുസരിച്ച് കൃത്രിമമായ ഭാവനകൾ സൃഷ്ടിക്കുകയും, അതിനാണ് മിഥ്യാചാരൻ എന്ന് ഗീതി പറയുന്നത്. തീർച്ചയായിട്ടും ഇത് ദുരാചാരത്തിലേക്ക് പോകും, മാർഗഭ്രംശം ഉണ്ടാക്കും, അപകടകാരികളാണ്. അവരെ നേരത്തെ തന്നെ തിരിച്ചില്ലെന്നുണ്ടെങ്കിൽ അത് പ്രശ്നമായി തീരും. അതുകൊണ്ട് ഒരിക്കലും താൻ എത്തിച്ചേരാത്ത സ്ഥലത്ത് എത്തിച്ചേർന്നു എന്നൊരിക്കലും ഭാവന ചെയ്യാൻ പാടില്ല. താൻ എവിടെ നിൽക്കുന്നു അതാരും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് അതിതാണ്. തുടക്കത്തിൽ തന്നെ ഗുരുസ്ഥാനം ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, എത്തിച്ചേർന്നു പറയുന്നത്. അത് അപകടകരമായ ഒരു പ്രവണതയാണ്. അത് ഏത് രീതിയിലും സ്വയം മനസ്സിലാക്കി പിന്മാറുക, അല്ലെങ്കിൽ അത് ദോഷം ചെയ്യും. ആത്മീയമായ ജീവിതത്തിന് പ്രായോഗികവും ശ്രേയസ്കരവുമായ മാർഗം ഏതാണ്? അത് നമ്മളിപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന മാർഗം തന്നെയെന്ന് ദൃഢമായി വിശ്വസിക്കുക. ആത്മീയ ജീവിതത്തിന് ഏറ്റവും പ്രായോഗികവും ശ്രേയസ്കരവുമായ മാർഗം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മാർഗത്തിലല്ലേ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ സ്വീകരിച്ചിരിക്കുന്നതിന് ശ്രേയസ്കരമായ മാർഗം എന്ന് വിശ്വസിക്കുക. പരിവ്രാജകരായ സാധകന്മാർ ഏത് തരം സാധനാനുഭവങ്ങൾക്ക് വേണ്ടിയാണ് പരിവ്രജനം സ്വീകരിച്ചിരിക്കുന്നത്? പരിവ്രജനം എന്ന് വെച്ച് കഴിഞ്ഞാൽ സന്യാസം. സന്യാസം എന്ന് പറയുന്നത് ഏത് മാർഗത്തിലായാലും സന്യാസമാകാം. അദ്വൈതത്തിന്റെ രീതി ചിന്തിക്കുമ്പോൾ ശ്രവണ മനന നിധ്യാസനാദി സാധനങ്ങൾ, നിഷ്കാമ കർമാനുഷ്ഠാനം, ഇതിനു വേണ്ടിയിട്ടാണ് സന്യാസം സ്വീകരിക്കുന്നത്. സത്യാന്വേഷണത്തിന് എങ്ങനെ പ്രയോജനപ്പെടും, അതാണ് നമ്മൾ ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്തത്. ആത്മാന്വേഷണത്തിന് നിർബന്ധമാണോ? നിർബന്ധമെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം രണ്ടു തരത്തിലുള്ള ഉദാഹരണങ്ങൾ കാണുന്നുണ്ട്. ജനകനം പോലെയുള്ളവർ പരിവ്രജനം സ്വീകരിക്കാതെ സ്വധർമ്മത്തെ അനുഷ്ഠിച്ച് തന്നെ അവർ മോക്ഷം നേടിയതായി കാണുന്നു. ചിലരങ്ങനെയല്ല. യാജ്ഞവൽക്കനെ പോലെയുള്ളവർ ഒരു തത്വജ്ഞാനികളായിട്ടും അവസാനം ഭാര്യമാരെ ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ചു, അങ്ങനെ കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ രണ്ടു മാർഗമുണ്ട്. രണ്ടു മാർഗമാകാം. പിന്നെ വ്യക്തിയുടെ വാസനയും ഇതനുസരിച്ച് തീരുമാനിക്കണം, തനിക്ക് ഏതാ വേണ്ടതെന്നുള്ളത്. എന്തായാലും ഗൃഹസ്ഥാശ്രമത്തിൽ വന്നിട്ട് പിന്നെ സന്യാസത്തിലേക്ക് പോകാം. സന്യാസത്തിൽ വന്നിട്ടാരും ദൈവം ഇത് തിരിച്ച് പോകരുത്. അത് ഒരു മാർഗമേ ഉള്ളൂ. നമുക്ക് സാഹചര്യങ്ങളാകുന്ന ജീവിതത്തിന്റെ അനുഭവങ്ങൾ നോക്കി വിവേചിച്ച് ആത്മബോധത്തെ നിലനിർത്തുന്നതാണോ ഉചിതം എന്ന് പറഞ്ഞാൽ, അവിടെ സാധനങ്ങൾ ആവശ്യമാണ്. സാഹചര്യങ്ങളുണ്ടെന്നും ആത്മബോധം ഉണ്ടാകത്തില്ല. ആത്മബോധം ഉണ്ടാവണമെങ്കിൽ അതിന് സാധനം ആവശ്യമാണ്. സ്വാമിജിയുടെ പരിവ്രജന അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞു തരുവാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ അനുഭവത്തിൽ ഞാൻ പറഞ്ഞല്ലോ, എന്റെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെയൊക്കെ പോലെയുള്ള അനുഭവങ്ങൾ തന്നെ. വിശേഷിച്ച അനുഭവങ്ങളൊന്നും വിശിഷ്ടമായ അനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങളിലൊരാള് എന്ന് കണക്കാക്കിയാൽ മതി. പിന്നെ ഈ പറയുന്ന ആചാര്യന്മാരുടെ ഉപദേശങ്ങളെ സ്വീകരിക്കാനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മളെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ്. അത് വീണ്ടും ചോദിച്ചിട്ടുണ്ട്. സ്വാമിയുടെ അനുഭവങ്ങൾ ഞങ്ങളുമായി പങ്കിടുവാൻ അപേക്ഷിക്കുന്നു. പ്രത്യേകിച്ചും എന്താണ്, നമ്മൾ മഹാപുരുഷന്മാരെ നമ്മൾ ആദരിക്കുന്നു. അപ്പോൾ അവിടെ ആദരിക്കുക എന്ന് പറയുമ്പോൾ അവരുടെ ഉപദേശങ്ങളെ നമ്മൾ സ്വീകരിക്കുന്നു, പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ആ മഹാപുരുഷന്മാരുടെ ഉപദേശമാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അത് നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ബാധകമായ കാര്യങ്ങളാണ്. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ വരുമ്പോൾ ഒരു വ്യക്തിയുടെ ബാഹ്യപ്രവർത്തനങ്ങളെ അനുകരിക്കുക, അനുകരണം, അതിന് വലിയ പ്രസക്തിയില്ല. മറിച്ച് മഹാത്മാക്കളുടെ ഉപദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുക, പ്രവർത്തിക്കുക. ബാക്കിയെല്ലാം നമ്മൾ അനുകരിക്കുന്നതൊക്കെ ഒരു വ്യക്തിയുടെ പ്രാരബ്ധത്തെയാണ്. വേറൊരു വ്യക്തിയുടെ പ്രാരബ്ധത്തെ നമ്മൾ അനുകരിച്ചിട്ട് കാര്യമില്ല. അത് ആ വ്യക്തിക്കുള്ളത്. അങ്ങനെ നമ്മൾ അനുകരിക്കുന്നതിൽ അർത്ഥമില്ല. അതായത് ഇപ്പോൾ ഒരു വ്യക്തി ഉൾപ്പെടുന്നു, ഒരാൾ ഉൾപ്പെടുന്നില്ല. ഒരാൾ താടി വളർത്തുന്നു, ഒരാൾ താടി വളർത്തുന്നില്ല. അപ്പോൾ താടി വളർത്തുന്ന ഗുരുവിന്റെ ശിഷ്യന്മാരെല്ലാം താടിക്കാർ, മുട്ടയടിക്കുന്ന ഗുരുവിന്റെ ശിഷ്യന്മാരെല്ലാം മുട്ട, അങ്ങനെ പോകുന്നതിൽ അർത്ഥമില്ല. ഞാൻ മുട്ടയടിക്കുന്നെങ്കിൽ അത് എന്റെ പ്രാരബ്ധത്തിന്റെ ഒരു ഭാഗം. അപ്പൊ ഇത് ബാക്കിയുള്ളവർ അനുകരിക്കണം എന്ന് പറയുന്നതിന് അർത്ഥമില്ല. അപ്പൊ ഇതെല്ലാം അല്ല നമ്മൾ സ്വീകരിക്കേണ്ടതെന്ന് പറയുന്ന അവരുടെ ഉപദേശങ്ങൾ. മഹാത്മാക്കൾ തരുന്ന നമുക്ക് നല്ല ഉപദേശം അത് സ്വീകരിക്കുക. അപ്പൊ നമ്മൾ ഈ അനുഭവങ്ങളെന്ന് പറയുന്നത് നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ്. ആ വ്യക്തിപരമായ കാര്യങ്ങൾ അത് ഒരു വ്യക്തി മാത്രം നിൽക്കുന്ന കാര്യങ്ങളാണ്. എന്റെ അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ എനിക്ക് മാത്രമുള്ളതാണ്, വേറൊരാൾക്ക് അനുകരിക്കാനുള്ളതല്ല. പിന്നെ അനുകരിക്കുക എന്ന് പറയുന്നത് അനുസരിക്കുക എന്നുള്ളതാണ്. അത് സന്മാർഗം, അത് ആചാര്യന്മാർ പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്, ചിന്തിക്കുന്നു. അപ്പോൾ നമ്മളൊരു ഗുരുസന്നിധിയിൽ കഴിയുന്നു. അപ്പോൾ ഗുരുവിന്റെ ഉപദേശങ്ങളെ സ്വീകരിക്കുക, നിർദ്ദേശിക്കുന്ന മാർഗങ്ങൾ അനുസരിച്ച് നമ്മൾ ജീവിക്കുക, ആ വിശ്വാസം അനുസരിച്ച് ജീവിക്കുക, നമ്മൾ ലക്ഷ്യത്തിലെത്തിച്ചേരും. അല്ലാതെ വ്യക്തിപരമായ അനുകരണങ്ങളിൽ അത് കാര്യമൊന്നുമില്ല. പിന്നെ ഇത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ മാർഗത്തിൽ സഞ്ചരിക്കും തോറും ഒരു സമയം നമ്മുടെ ജീവൻ ഇരിക്കുന്നത്, ഇപ്പൊ പ്രപഞ്ചം ഏത് സമയം പല രൂപത്തിലും നമ്മളെ പരീക്ഷിക്കാനും പിടികൂടാനും വരും. അതിനാണ് മായ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പറഞ്ഞല്ലോ, പേയായി വലഞ്ഞു പോകാതിരുന്നേടണം, ഒരു മഹാത്മാവ് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കണ്ട് ഇതിൽ ഭ്രമിച്ചു പോകരുത്. ഇത് ഭ്രമിക്കാതെ സത്യാന്വേഷണത്തിന്റെ മാർഗത്തിൽ ഇതിൽ നിന്നുകൊണ്ട് തന്നെ പോകേണ്ടിയിരിക്കുന്നു. അതിന് പ്രാധാന്യം കൊടുത്ത് നമ്മൾ പോവുക, അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുക. ബാക്കിയെല്ലാം വന്ന് നമ്മൾ മൂടും. ശുദ്ധജലത്തിൽ പായൽ വന്ന് അതിനെ മൂടുന്നത് പോലെ നമ്മളെ ഈ ദൈവീ സമ്പത്തിനെയെല്ലാം അപഹരിക്കാൻ സദാസമയവും ബാഹ്യമായി പ്രപഞ്ച വ്യവഹാരങ്ങൾ വന്ന് നമ്മളെ ബന്ധിക്കാൻ ശ്രമിക്കും. ആ പ്രപഞ്ച വ്യവഹാരങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ ഇത് നമ്മളെ ബന്ധിക്കാതെ നമ്മുടെ ഉദ്ദേശ ശുദ്ധിയെ സംരക്ഷിച്ച് ലക്ഷ്യബോധം ഒരിക്കലും കൈവിടാതെ മുമ്പോട്ട് പോകാൻ നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ബാക്കിയെല്ലാം ദൈവഹിതം, ഈശ്വരേച്ഛ എന്നെ പറയാൻ പറ്റും. ബാക്കി ഈശ്വരേച്ഛയ്ക്ക് വിട്ടുകൊടുക്കുക. അങ്ങനെ നമ്മുടെ ചർച്ച ഇവിടെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ചോദ്യം കൂടിയതുകൊണ്ട് ഉത്തരവാദിത്തം നീണ്ടുപോയി. അപ്പോൾ ഇതൊരു സത്സംഗം ആയിട്ട് നമ്മൾ കണക്കിലെടുത്താൽ മതി. ഇതിനെല്ലാം നമുക്ക് ഒരു സത്സംഗത്തിന് അവസരം ഉണ്ടാക്കി. ജീവിതത്തിലെന്നും ആധ്യാത്മിക ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതാണ് സത്സംഗം. മറ്റേത് സാധനയേക്കാളും മുഖ്യമായ ഒരു സാധനയാണിത്. അതിന് നമുക്കൊരു അവസരം ഉണ്ടായി. അപ്പോൾ അതിന് നമുക്കൊരു അവസരം ഉണ്ടാക്കി തന്നെ അമ്മയെ സ്മരിച്ചുകൊണ്ട് നമുക്ക് ഈ സത്സംഗം ഇവിടെ നടത്താൻ അവസരം.
ഉമ്മമൃതശ്വരി നമ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് സ്വാമിജിയുടെ ഈ മനോഹരമായ ക്ലാസ് ആസ്വദിക്കാൻ എല്ലാവർക്കും സാധിച്ചു. പലതരം കർമ്മ ബാധ്യതകളുള്ളതുകൊണ്ട് ചിലർക്കൊന്നും ഇപ്പോൾ ക്ലാസ്സിൽ ഇരിക്കാൻ സാധിച്ചിട്ടില്ല. ശബരിമലയിലും മറ്റും പോകേണ്ടി വന്നു. അതുകൊണ്ടാണ് എല്ലാ സ്വാമിയും വിചാരിക്കുന്ന പോലെ എല്ലാവരും ജ്ഞാനം നേടി ക്ലാസ് നിർത്തിയതൊന്നുമല്ല. അപ്പോൾ ഇവിടെ സ്വാമിജി പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കാൻ പോകുമ്പോൾ ഉദ്ദേശിച്ചിരുന്നത് നമ്മൾ ഭഗവത്ഗീതയുടെ എന്തെങ്കിലും എടുക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് പോയത്. നമ്മൾ സംസാരിച്ചത് അതാണ്. അപ്പോൾ പറയണ്ടായി ഇവിടെ ഭഗവത്ഗീത പ്രഭാഷണം എടുത്തിട്ടുണ്ട്, എനിക്കെല്ലാ അധ്യായങ്ങളുടെ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരു പ്രാവശ്യം അല്ലെങ്കിൽ മറ്റൊരു പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ സ്വാമിജി തന്നെയാണ് ബ്രഹ്മസൂത്രം ഇവിടെ നിർദ്ദേശിച്ചത്. അപ്പം ബ്രഹ്മസൂത്രം പഠിച്ചിട്ടില്ല പ്രസ്ഥാനത്രയത്തിൽ, അത് മാത്രമേ നമ്മൾ ഒട്ടും പഠിക്കാതിരുന്നിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് അത് പഠിക്കുന്നതിൽ ഒരു ചെറിയ താല്പര്യമുണ്ടെങ്കിലും ബ്രഹ്മസൂത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഭയം നമ്മുടെയൊക്കെ ഉള്ളിലുണ്ട്. ഇതൊന്നും നമുക്ക് മനസ്സിലാകുന്ന കാര്യമല്ല എന്നുള്ള ധാരണ നമുക്കുണ്ട്. അപ്പം അങ്ങനെ ഒരു ഭയം ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ ലളിതമായിട്ട് എടുക്കാമെന്നൊക്കെ സ്വാമി പറഞ്ഞെങ്കിലും ഉള്ളുണ്ട്, അത് നമ്മുടെ തലയിൽ കയറും സാധനമല്ല, ക്ലാസ്സിൽ മുറങ്ങേണ്ടി വരും എന്നൊരു ഭയം നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ അനുഗ്രഹം കൊണ്ട് അമ്മ ആയിട്ട് സംസാരിക്കുന്നതിനിടയിൽ ഇക്കാര്യം അമ്മയുടെ അത് ഒന്ന് സൂചിപ്പിക്കാൻ സാധിച്ചു. ബ്രഹ്മസൂത്രമാണ് ക്ലാസ് എടുക്കുന്നത്, നമ്മുടെ അനുഗ്രഹം ഉണ്ടാകണം എന്നൊന്ന് പ്രാർത്ഥിക്കാനും സാധിച്ചു. ജീവിതത്തിൽ ചെയ്ത് നല്ല കാര്യമായിട്ട് വിചാരിക്കും. നമ്മുടെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഈ ക്ലാസ് എല്ലാവർക്കും ആസ്വാദ്യമായി തോന്നി വിശ്വസിക്കുന്നു. വിദ്യാദേവിയുടെ മുഖസൗന്ദര്യത്തിൽ നിദ്രാദേവിയെ മറക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെ വലിയ വിജയമായിട്ട് ഞാൻ കാണുന്നു. പിന്നെ ഇത്രയും വർഷം പല ക്ലാസ്സുകളിൽ ഇരുന്ന് പല പ്രഭാഷണങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. കേരളത്തിലെ മിക്കവാറും എല്ലാ പ്രഗത്ഭരായ പ്രാർത്ഥികളുടെയും പ്രസംഗം കേൾക്കാനും പ്രഭാഷണം കേൾക്കാനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ അപേക്ഷിച്ചിട്ട് ക്ലാസിന്റെ രീതിയിൽ ഈ വിഷയം വളരെ മനോഹരമായിട്ട് ഹൃദയാവർജ്ജമായ രീതിയിൽ അവതരിപ്പിക്കാൻ സാധിക്കും എന്ന് നമുക്ക് കേരള സ്വാമിയുടെ ക്ലാസ്സുകൾ വ്യക്തമാക്കി തന്നു. അതൊരു വലിയ കാര്യം തന്നെയാണ്. ഇത് ഇത്രയും ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിൽ ധാരണയുണ്ടാവും, എല്ലാം കേട്ട് കഴിഞ്ഞു, എല്ലാം പഠിച്ചു കഴിഞ്ഞു, ഇനി ഇതെന്താ കേൾക്കാൻ. ഒരേ കാര്യം തന്നെ എല്ലാ പുസ്തകത്തിലും പറയുന്നത് പഠിച്ചു കഴിഞ്ഞു എന്നൊരു ധാരണ കുറേയൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ മനസ്സിലും. എന്നാൽ ഇനിയും വായിക്കാനും കേൾക്കാനൊന്നും ഇല്ല എന്നൊരു ധാരണ ഉണ്ടായിരുന്നു. ആ ധാരണയെ മാറി കിട്ടി. ഒന്നും പഠിച്ചിട്ടില്ല, പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ എന്നുള്ള ബോധം വീണ്ടും കൊണ്ടുവരാനും സഹായിച്ചു. ഇപ്പോൾ എല്ലാവർക്കും ഈ ക്ലാസ് പ്രചോദനമായിരുന്നു. സ്വാമിയുടെ മാർഗനിർദ്ദേശം തുടർന്നും കിട്ടണമെന്ന് നമുക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട്. അമ്മേനുള്ള സാഹചര്യം നമുക്കെല്ലാവർക്കും ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഏറ്റവും അടുത്ത അവസരത്തിൽ തന്നെ സംഗീത ക്ലാസ്സുകൾ നമുക്ക് ലഭിക്കുമാറാകട്ടെ. അതിനമ്മ നമ്മെല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വാമിജി നമ്മളോടൊപ്പം ചിലവാക്കിയ സമയത്തിന് നമ്മുടെ എല്ലാവരുടെയും പ്രണാമങ്ങൾ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. ഓം അമൃതേശ്വരീ.